മക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ലവരാണോ അല്ലെങ്കിലും നിങ്ങൾ നല്ലതായാൽ നിങ്ങൾക്ക് അവരെയും നല്ലതാക്കി തീർക്കാൻ കഴിയും. നിങ്ങൾ നല്ലതായി അവരെ നല്ലതാക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഒത്തിരി സന്തോഷമുള്ളവനായി മാറും. നിങ്ങൾ അവരുടെ വലയിൽ വീണ് നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്. അവരെ കൂടെ നിങ്ങളുടെ വഴിയിലേക്ക് ക്ഷമയോടെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയണം. ആരാണ് ഒരു നല്ല ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ നല്ല സ്നേഹിതൻ? അമ്മച്ചി ഒരു കഥ പറയാം. ശാന്തിപുരം ഗ്രാമത്തിൽ വളരെ ധനികനായ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദൻലാൽ. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാനായാലും ചെറുതോ വലുതോ ആയ വസ്തുക്കൾ ഈടിന്മേൽ പണം ആ വസ്തുക്കളുടെ ഈടിന്മേൽ പണം വായ്പ വാങ്ങുവാനായാലും ഗ്രാമവാസികൾ ചന്ദനെ ആശ്രയിച്ചിരുന്നു. ലാഭവും കൊള്ള പലിശയും വാങ്ങി ഗ്രാമവാസികളെ എല്ലാം ദ്രോഹിച്ച് അയാൾ ധാരാളം പണം സമ്പാദിച്ചു. പാവപ്പെട്ടവരോടോ ബലഹീനരോടോ അയാൾക്ക് ഒരു മനസ്സലിവുമില്ലായിരുന്നു. അവരെ ആരെയും അദ്ദേഹം സഹായിച്ചിരുന്നില്ല. ഗ്രാമവാസികൾ അദ്ദേഹത്തിന് ഒരു പേരിട്ടു, പിശുക്കൻ ചന്തു. ആ പേരിലാണ് ഗ്രാമവാസികൾ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. ചന്ദൻലാലിന് ഒരു മകനുണ്ടായിരുന്നു, ഏക മകൻ. അവൻ്റെ പേര് ഗോപു. ശാന്തിപുരത്തെ ഗവൺമെൻറ് യു പി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അവൻ. സഹപാഠികളും ഗ്രാമവാസികളും അവനെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? അപ്പൻ പിശുക്കനായതുകൊണ്ട് മകനെ വിളിച്ചിരുന്നത് കൊച്ചു പിശുക്കൻ, അല്ലെങ്കിൽ പിശുക്കൻ്റെ പുത്രൻ എന്ന ഓമനപ്പേര് അവർ നൽകി. വീട്ടിൽ വന്നാൽ സ്നേഹത്തോടെ തന്നെയോ അമ്മയോ നോക്കാത്ത പിതാവിനെ അവൻ വെറുപ്പോടെയാണ് കണ്ടത്. ഗോപുവിന് തന്നോട് തന്നെ വെറുപ്പായിരുന്നു. അവനെ കൊച്ചു പിശുക്കൻ, പിശുക്കൻ്റെ മകൻ മുതലായ ഓമന പേരുകളാൽ വിളിക്കുന്ന സഹപാഠികളെ അവൻ ഉപദ്രവിക്കാനും തുടങ്ങി. നല്ല മിടുക്കം പയ്യനായിരുന്നു. പക്ഷേ ഉപദ്രവവും ദേഷ്യവുമൊക്കെ അവൻ്റെ ഉള്ളിൽ വളർന്നപ്പോൾ അവൻ്റെ പഠനത്തിലെ ശ്രദ്ധ കുറഞ്ഞു. അധ്യാപകർക്ക് അവനൊരു തലവേദനയായി. എന്നും ക്ലാസ്സിൽ വഴക്ക. അധ്യാപകർ വിദ്യാലയത്തിലേക്ക് പിതാവിനെ ക്ഷണിച്ചു. പക്ഷേ ചന്ദൻലാൽ ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ല. അയാൾ കാരണം പറയുന്നത് സ്കൂളിൽ വന്നാൽ അയാളുടെ കച്ചവട സമയം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പം മകനെക്കാട്ടിലും ആ പിതാവ് കൂടുതൽ സ്നേഹിച്ചത് പണത്തെയും തൻ്റെ കച്ചവടത്തെയുമാണ്. അധ്യാപകരോട് അവർ കടയിൽ ചെന്ന് മകൻ്റെ പരാതി പറഞ്ഞാൽ ഈ ചന്ദൻലാൽ അവരോട് അപമര്യാദയായി സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ ആ ഗ്രാമത്തിലേക്ക് വിശ്വസ്തതയോടെ തൻ്റെ ജോലി ചെയ്തിരുന്ന ചാക്കോ മാസ്റ്റർ എന്ന ഒരു അധ്യാപകൻ അവിടേക്ക് സ്ഥലം മാറി വന്നു. അദ്ദേഹം ഈ വിദ്യാലയത്തിൻ്റെ ചുമതലയേറ്റു, പ്രധാന അധ്യാപകനായി ചുമതലയേറ്റു. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, ബാബു. ആ വിദ്യാലയത്തിൽ തന്നെ 5ാം ക്ലാസ്സിലാണ് അവനെ ചേർക്കുവാനിടയായത്. ആദ്യ ദിവസം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ബാബു കാണുന്നത് കോപാകുലനായി അസഭ്യം പുലമ്പി മറ്റു കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഗോപുവിനെയാണ്. അന്ന് ഭയത്തോടെയാണ് അവൻ ക്ലാസ്സിലിരുന്നത്. സഹ അധ്യാപകരും സഹപാഠികളും ചാക്കോ മാസ്റ്ററോടും ബാബുവിനോടും ഗോപുവിനെയും പിതാവിനെയും പറ്റിയുള്ള സകലവിധ വിവരങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. അടുത്തുള്ള ദിവസങ്ങളിൽ അവനെ ശ്രദ്ധിച്ച ചാക്കോ സാറിന് അവൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനായി അധ്യാപകരെ അദ്ദേഹം ഉപദേശിച്ചു. ബാബുവിനെ കളിയാക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് തന്ത്രപൂർവം ചാക്കോ സാർ പിന്തിരിപ്പിച്ചു, അവനോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. കൂടാതെ തൻ്റെ മകനായ ബാബുവിനോട് അവനെ ഒരു നല്ല സുഹൃത്തായി മാറ്റിയെടുക്കുവാൻ സാർ ആവശ്യപ്പെട്ടു. ബാബു ക്രമേണ അവൻ്റെ നല്ല സുഹൃത്തായി മാറി. നല്ല സുഹൃത്തിനെ ലഭിച്ചപ്പോൾ അവൻ്റെ സംസാരവും പ്രവൃത്തിയും നല്ലതായി. അതോടൊപ്പം പഠനകാര്യത്തിൽ അവൻ പുരോഗമിക്കുകയും ചെയ്തു. ഒരു ദിവസം ചാക്കോ മാസ്റ്റർ ചന്ദൻലാലിൻ്റെ കടയിൽ ചെന്നു. പതിവ് പോലെ ചന്ദൻലാലിൻ്റെ കുറ്റം പറയാൻ വന്നതാണെന്ന് വിചാരിച്ച മകൻ്റെ കുറ്റം പറയാൻ വന്ന അധ്യാപകനാണെന്ന് വിചാരിച്ച ചന്ദൻലാൽ മാസ്റ്ററെ അസഭ്യം പറയാൻ തുടങ്ങി. സ്വയം തന്നെ തന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് തിരിച്ച് ചന്ദൻലാലിൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകിയത്. ചന്ദൻ പ്രതികരിക്കാതിരുന്നിട്ടും മാസ്റ്റർ തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസം തോറും കടയിലെത്തുവാൻ തുടങ്ങി. ക്രമേണ മാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ചന്ദൻ എന്തോ തനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായി തോന്നി. സാറിനോട് സംസാരിക്കുവാൻ അദ്ദേഹം താല്പര്യം കാട്ടി. തുടർച്ചയായ സംസാരത്തോടെ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറി. കള്ളത്തുലാസ്, കള്ളപ്പടി ഇവ പാപമാണെന്ന് മാസ്റ്റർ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മാസ്റ്ററുടെ ഉപദേശം സ്വീകരിച്ച അയാൾ ഒരു നല്ല മനുഷ്യനായി തീർന്നു. ചന്ദനിൽ വന്ന മാറ്റം ആ കുടുംബത്തെ മാത്രമല്ല ഗ്രാമവാസികളെയും സന്തുഷ്ടരാക്കി. ഗോപു വിദ്യാലയത്തിലെ ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള ആ വർഷത്തെ സമ്മാനം നേടുകയുണ്ടായി. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹവർത്തിത്വം എങ്ങനെയുള്ളവരോട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും യഹോവ വെറുക്കുന്നു എന്ന് സദൃശവാക്യം 20:10 കാണാം. അതുപോലെ തന്നെ പണത്തോടുള്ള ആഗ്രഹം, അതായത് ദ്രവ്യാഗ്രഹം, സകലവിധ ദോഷങ്ങൾക്കും പ്രധാന കാരണമത്രേ. 1 തിമോത്തിയോസ് 6:10 കാണാം. യാതൊരുവിധ അശുദ്ധിയും അത്യാഗ്രഹവും നമുക്ക് പാടില്ല എന്ന് Ephesians 5:3 പറയും. ഈ വചനങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ച് നല്ലവരായി ജീവിക്കുക. ഏതെല്ലാം ആ വാക്യങ്ങൾ പഠിക്കേണ്ടതെന്ന് അമ്മച്ചി ഒരിക്കൽ കൂടെ പറയാം. Proverbs 20:10, 1 Timothy 6:10, Ephesians 5:3. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.